സഹോദരങ്ങളെ, ക്രിസ്തീയ ഗോളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തിയ ഒരു വ്യക്തിത്വം ഒന്നുണ്ടെങ്കിൽ അത് ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവാണ്. ആരോ പറഞ്ഞതുപോലെ, ഹോളി സ്പിരിറ്റ് ഈസ് എ ഫോർഗോട്ടൺ ഗോഡ്, ഹോളി സ്പിരിറ്റ് ഈസ് എ നിഗ്ലക്റ്റഡ് ഗോഡ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സ്പിരിച്വൽ സർവീസിലും ആത്മീയ ജീവിതത്തിലെല്ലാം നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വം പരിശുദ്ധാത്മാവെന്നുള്ള ആളാണ്. നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നു, ഒരു ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. വി ബിലീവ് ഇൻ എ ട്രയൂൺ ഗോഡ്. പക്ഷെ എന്നിരുന്നാലും പരിശുദ്ധാത്മാവെന്നുള്ള വ്യക്തിയെ നമ്മൾ പലപ്പോഴും മറന്നു കളയാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കിയേ, അവസാനമായി നിങ്ങൾ എപ്പോഴാണ് കർത്താവ് ഈ ലോക ജീവിതത്തിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഐ വാണ്ട് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, എനിക്ക് ആത്മാവിൻ്റെ ശക്തി വേണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയുണ്ട് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾ മനസ്സിലാകും നമ്മൾ എത്രമാത്രം ഹോളി സ്പിരിറ്റിന്, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു. ഈ വിഷയത്തിൽ എനിക്ക് ഒരു ആധികാരികമായി പറയാനുള്ള ഒരു കഴിവെനിക്കില്ല, എങ്കിലും ദൈവം എന്നെ ഉത്സാഹിപ്പിച്ച ചില കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരാൻ തടസ്സമായ ചില കാര്യങ്ങൾ, എന്നെ ദൈവം ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉത്സാഹത്തിന് വേണ്ടി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മൂന്ന് തലങ്ങളിൽ നമുക്ക് ജീവിക്കാം. മൂന്ന് റിലംസ് അല്ലെങ്കിൽ മൂന്ന് തലങ്ങളിൽ നമുക്ക് ജീവിക്കാം. ഒന്ന്, നമ്മളുടെ ജഡത്തിൽ നമുക്ക് ജീവിക്കാം. രണ്ടാമതായി, നമ്മൾ കുറച്ച് നിയമ സംഹിതകൾ അല്ലെങ്കിൽ നിയമ ബൈ ലോ നമുക്ക് ജീവിക്കാം. അതില്ലെങ്കിൽ ഒരു ഗ്ലോറിയസ് ആയിട്ട് ഒരു ജീവിതമുണ്ട്, അത് ആത്മാവിലുള്ള ജീവിതമാണ്. നിങ്ങൾക്കറിയാം, ജഡത്തിൽ ജീവിക്കുക, ജഡത്തെ അനുസരിച്ച് ജീവിക്കുക, ജഡ അഭിലാഷങ്ങളിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും താണ ഒരു ലെവലാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു താണ ഒരു ലെവലാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ഒരു ലോവർ ലെവലിൽ ജീവിക്കുകയാണെന്ന്, ഈ ലോകത്തിലെ പല വ്യക്തികളും ജീവിക്കുന്ന ആ ലോവർ ലെവലിലാണ്. ലോകമനുഷ്യർ പലരും ജീവിക്കുന്നത് ആ ലെവലിലാണ്. ജഡത്തിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ, ജഡത്തിൻ്റെ സുഖം, ജഡത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തിയിൽ, നമ്മുടെ വിൽ പവറിൽ, അങ്ങനെയും പറയാം, നമ്മുടെ വിൽ പവറിൽ, നമ്മുടെ സ്വേച്ഛയിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ. അതാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ എൻ്റെ അഞ്ചിൻ്റെ 16 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡ അഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ഇവിടെ ജഡാഭിലാഷം, ജഡത്തിന്റെ അഭിലാഷം, ജഡത്തിന് കീഴടങ്ങി ജീവിക്കാതിരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുകയാണ്, ആത്മാവിനനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. പിന്നെ പറയുകയാണ്, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാര്യം തുടങ്ങിയ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതിന് ശേഷം ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അപ്പം നിങ്ങൾ ജഡത്തിലാണ് ആശ്രയിച്ച് ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്നത് പകാപിണക്കം, ജാരശങ്ക, ക്രോധം മുതലായ കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും അതിലല്ല, നമ്മൾ അതിൽ നടക്കാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ജഡത്തിൽ നടക്കുവാൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പലപ്പോഴും ചിലപ്പോഴൊക്കെ അതിൽ വീണുപോകാറുണ്ട് അല്ലേ?
അതിന്റെ അടുത്ത തലം എന്ന് പറയുന്നത് നിയമം അനുസരിച്ച് ജീവിക്കുക. പ്രാർത്ഥിക്കണം, ഫാസ്റ്റ് ചെയ്യണം, ഉപവസിക്കണം, അല്ലേ, സുവിശേഷം പറയണം. എന്നാൽ നമുക്ക് നമ്മുടെ രക്ഷ നമുക്ക് ഏൺ ചെയ്യാം, നമുക്ക് രക്ഷ നേടാം, അല്ലെങ്കിൽ ദൈവം എന്നിൽ പ്രസാദിക്കും. ഈ കുറച്ച് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ആ നിയമത്തിൻ്റെ ചട്ടക്കൂടുകളിൽ ജീവിച്ചാൽ ദൈവം എന്നിൽ പ്രസാദിക്കും എന്നുള്ള ഒരു ജീവിതമുണ്ട്. അത് നമ്മളെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. അത് ശരിയാണ്, നമ്മൾ കുറച്ച് നിയമത്തിനനുസരിച്ച് ജീവിച്ചാൽ, നമ്മൾ റോഡിൽ പോകുമ്പോൾ മര്യാദയ്ക്ക് ഓടിച്ചാൽ, പോലീസിനനുസരിച്ച് നമ്മൾ ട്രാഫിക്കിൽ ഒക്കെ പോയാൽ അപകടം വരത്തില്ല എന്ന് പറയുന്നത് പോലെ, നിയമം അനുസരിച്ചാൽ കുറച്ച് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതാണ് പഴയ നിയമത്തിൽ കാണുന്നത്. അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, 10 കൽപ്പനകൾ കൊടുത്തു. അവർ അതനുസരിക്കാൻ പലർ നോക്കി, പലർക്ക് സാധിച്ചില്ല എങ്കിലും അത് അവരെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാകണം എന്നുള്ളതാണ്. അതാണ് സ്പിരിച്വൽ തലം. ആത്മീയ തലം എന്നുള്ളത് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണം. അതിനാദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്, വി നീഡ് ടു റെക്കഗ്നൈസ് ദാറ്റ് സ്പിരിറ്റ്സ് ഡ്വെൽസ് ഇൻ മീ. എൻ്റെ ഹൃദയത്തിൽ ആത്മാവ് വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് ഞാൻ വീണ്ടെടുത്തത് ആത്മാവിലൂടെയാണ്. നമുക്കറിയാം, നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവ് എന്നുള്ള ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇനിഷ്യൽ ഡിപ്പോസിറ്റ്, കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ, 1 പറയുന്ന പോലെ ഒരു ഇനിഷ്യൽ ഡിപ്പോസിറ്റ് നമുക്ക് കിട്ടി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മാവ് എന്നുള്ള ഒരു അച്ചാരം അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ ഡിപ്പോസിറ്റ് തന്നപ്പോൾ, അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കും. നമ്മളൊരു ഒരു ഒരു വസ്തു മേടിക്കുകയാണ്, ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇനിഷ്യൽ ഡിപ്പോസിറ്റ് കൊടുക്കും, അല്ലേ? 100,000 രൂപ കൊടുക്കും. 10 ലക്ഷത്തിൻ്റെ സാധനമാണെങ്കിൽ നമ്മളൊരു 100,000 രൂപ കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ബാക്കി 900,000 നമ്മൾ കൊടുത്ത് തീർത്ത് ആ സാധനം കൈക്കലാക്കും എന്ന് പറഞ്ഞതുപോലെ, ദൈവം നമ്മളെ വിലക്ക് വാങ്ങിയപ്പോൾ നമ്മൾക്ക് ഒരു ഇനിഷ്യൽ ഡിപ്പോസിറ്റ് തന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ എല്ലായിടത്തും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. പക്ഷേ അതിനെ നമ്മൾ ഒരു മറ്റൊരു തലത്തിലേക്ക്, ആത്മാവിൻ്റെ നിറവിലേക്ക് മാറിയില്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം ശക്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. ആദ്യമായി ഞാൻ പറഞ്ഞതുപോലെ, വി ഷുഡ് റെക്കഗ്നൈസ്, നമ്മൾ നിഗ്ലക്റ്റഡ് ഗോഡ് ആയിട്ട് അല്ലെങ്കിൽ നിഗ്ലക്റ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട്, നമ്മൾ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ മൂലക്കിരുത്തിയ ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ എപ്പോഴും നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ആക്റ്റീവ് റോൾ, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കെടുക്കരുത്, തളർത്തരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, കാരണം പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ദിനം പ്രതി അല്ലെങ്കിൽ നിമിഷം പ്രതി നമ്മുടെ ക്രിസ്തീയ നടത്തിൽ നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ഒരുങ്ങി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു ജെന്റിൽമാനാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്ത് ഒരിക്കലും പലപ്പോഴും നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാറില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദേ അമൃതുസ്വരം, നിങ്ങൾ പോകുമ്പോൾ ഇതാണ് മോനെ വഴി, ഇതാണ് മോളെ എന്ന് വഴി എന്ന് പറയുന്ന ആ സ്തോരം കേൾക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഹി വിൽ ഗൈഡസ്. ആരോ പറഞ്ഞതുപോലെ, ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു തിങ്ക് ദാറ്റ് വി ക്യാൻ ലിവ് എ ക്രിസ്ത്യൻ ലൈഫ് വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്. ഒരു മടയത്തമാണ് ഒരു ആത്മീയ ജീവിതം നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു മടയത്തമാണെന്ന് ആരോ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം ദൈവിക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, ഈ ലോകത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ നമ്മുടെ കൊച്ചു മനസ്സിന്, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇക്കാലങ്ങളിൽ അധികമായി നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമ്മൾ ദാഹിക്കണം എന്നാണ് എന്റെ മനസ്സിൽ ഈയിടെയായി വന്ന ചിന്തകൾ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ലോട്ട്സ് ഓഫ് അമേസിംഗ് തിങ്, ഒത്തിരി അത്ഭുതകരമായ കാര്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ പോകും. ഒന്നാം അധ്യായം തൊട്ടുള്ള അവസാനം വരെ വായിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ മിറക്കിൾസ്, പവർ, അനോയിന്റിങ്, അങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ ദൈവം ചെയ്തെടുത്തത് സാധാരണ മനുഷ്യരിലൂടെയാണ്. ഓർഡിനറി പീപ്പിൾ, സാധാരണ മനുഷ്യർക്ക് ദൈവം അസാധാരണമായ ശക്തി കൊടുത്തു. അതാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൽ അവർ പൗലോസ് പത്രോസിന്റെയൊക്കെ പ്രവൃത്തികൾ കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു. അതിന്റെ 13-ാം വചനം Acts 4:13 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. നോക്കുക, പത്രോസ്, യോഹന്നാൻ എന്നിവരെല്ലാം മുക്കുവന്മാരായ ഇവരുടെ എല്ലാം ഒരു സാധാരണക്കാരായ വ്യക്തികളായിരുന്നു. അവരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ദൈവം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ചെയ്തു കാണും. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം? ഈ സാധാരണ മനുഷ്യർ, സാധാരണ വ്യക്തികൾ, പഠിപ്പില്ലാത്തവർ, കഴിവില്ലാത്തവർ, ഇവരിലൂടെ എല്ലാം ദൈവം അസാധാരണമായ കാര്യങ്ങൾ ചെയ്തെടുത്തതിന്റെ പിന്നിൽ ദൈവം അവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു, അനോയിന്റ് ചെയ്തു എന്നുള്ള ഒറ്റയൊരു കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തത്. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവരുടെ നോട്ടം സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നോട്ടമായി. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ പരസ്പരം ആരാണ് ഈ ലോകത്തിൽ വലിയവരെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ തമ്മിൽ മത്സരമായിരുന്നു, ആരാണ് വലിയവൻ എന്നുള്ളൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ ഈ ലോകത്തിലിരുന്നപ്പോൾ അവർ ഭൗമികമായ അധികാരങ്ങൾക്ക് വേണ്ടിയും പൊസിഷൻസിന് വേണ്ടിയും ഒക്കെ അവർ വഴക്കുണ്ടാക്കിയിരുന്നു, ഈ പത്രോസും യോഹന്നാനൊക്കെ. അപ്പം അവർക്ക് ഈ ലോകത്തിലുള്ള എന്തോ കാര്യങ്ങൾ നേടുവാനുള്ള ഒരു കാര്യം യേശു സ്ഥാപിക്കും, യേശു ഞങ്ങളെ അതിലെ വമ്പന്മാരാക്കും, മുമ്പന്മാരാക്കും എന്നുള്ള ഒരു ചിന്തയിൽ അവർ ജീവിച്ചപ്പോൾ അവർ ഹോളി സ്പിരിറ്റ് അവരുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവരുടെ ജീവിതം ആകെ മാറി. ആ മുടന്തന്റെ സൗഖ്യത്തിൽ പത്രോസും യോഹന്നാനും പറയുന്നുണ്ട് അപ്പസ്തോല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ. അതിന്റെ 5 മുതലുള്ള വാചനം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പത്രോസ് അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ കാലും നരിയാണിയും ഉറച്ച് അവന് കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഓക്കുക, ഇവിടെ പൗലോസ് പറയാണ്, എനിക്ക് തരാൻ നിങ്ങളുടെ ഒന്നുമില്ല, എനിക്ക് തരാനുള്ളത് യേശുവിന്റെ നാമമാണ്, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽറ്റ് നടക്കുക. അപ്പം പത്രോസ് പറയുന്ന, എന്റെ വെള്ളിയും പൊന്നും ഒന്നുമില്ല. പൗലോസിന്റെ ചിന്ത ഭൗമിക കാര്യങ്ങളിൽ നിന്ന് മാറി സ്വർഗീയ കാര്യങ്ങളിലേക്ക്, ഈ പത്രോസിന്റെ ചിന്ത സ്വർഗീയ കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവന്റെ ചിന്ത സ്വർഗീയ കാര്യങ്ങൾക്കായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ എറ്റേണിറ്റി ഫോക്കസ് ആക്കുന്ന, അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു ഘടകം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾക്ക്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൂടാതെ നമുക്ക് ജീവിക്കാമെന്ന് തോന്നുന്നത് വ്യാമോഹമാണ്. കാരണം സ്വർഗീയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം മനസ്സിലാക്കി തരുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അതിന്റെ 38-ാം വചനം എങ്ങനെയാണ് പറയുന്നത്? പത്രോസിന്റെ പ്രസംഗമാണ്. അവിടെ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ദാനം ലഭിക്കും.
ഇവിടെ ഓർക്കുക, രണ്ട് ദാനം, രണ്ട് ഗിഫ്റ്റ് ദൈവം പറയുകയാണ്. ഒന്ന് ഫോർഗീവ്നെസ്, രണ്ട് ഹോളി സ്പിരിറ്റ്. എന്തിനാണ് നമുക്ക് ഫോർഗീവ്നെസ് വേണ്ടത്, അല്ലെങ്കിൽ പാപക്ഷമ എന്തിനാണ് നമുക്ക് വേണ്ടത്? പാപക്ഷമയാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചത് കൊണ്ടാണ് ദൈവം നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. പക്ഷെ എന്തിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത്? പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമില്ല. അവിടെ ഈ സ്വർഗത്തിൽ ഈ ഭൂമിയിൽ നമ്മളെ ഒരുക്കുവാനാണ്, ഈ ഭൂമിയിൽ നമ്മളെ ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഗിഫ്റ്റ്, ഒരു ദാനം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തത്. ഫോർഗീവ്നെസ് നമുക്ക് സ്വർഗത്തിൽ പോകുവാനാണ്, സ്വർഗത്തിലേക്ക് കടക്കുവാനാണ് ഫോർഗീവ്നെസ് നമുക്ക് തന്നത്, അല്ലെങ്കിൽ പാപക്ഷമ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ന ദാനം ഈ ഭൂമിയിൽ നമ്മളെ ദൈവശക്തിയിൽ, ദൈവഭയത്തിൽ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവാനുസരണം നടക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന സാധനമാണ്. അപ്പോൾ ഫോർഗീവ്നെസിനെ പോലെ തന്നെ ഒരു ഒരു നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം. ഇവിടെ നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ഓർഡിനറി പീപ്പിൾ, അവരുടെ സാധാരണക്കാർ, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടിയപ്പോൾ അവരുടെ ജീവിതം ആകപ്പാടെ മാറി. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റു കാര്യങ്ങളും ദൈവതാമത്തിൽ ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ ഈ ദാനം, ഇപ്പോൾ നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 2:38 38 കേട്ടതുപോലെ, പത്രോസ് മാനസാന്തരം പ്രസംഗിച്ച ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറഞ്ഞു. പത്രോസ് ഒരു ഡിലേ ചെയ്തില്ല, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിക്കും. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിക്കുവാൻ, നമ്മൾ ദൈവിക കാര്യങ്ങൾ വളരെയധികം അറിഞ്ഞതിന് ശേഷവും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അല്ല പരിശുദ്ധാത്മാവ്. ഇറ്റ് ഇസ് അൻ ഇമ്മീഡിയറ്റ്, ഇറ്റ് ക്യാൻ, നമുക്കത് സാധിക്കും. യേശുവിന്റെ വാഗ്ദാനം ഇതാണ്, യു വിൽ റിസീവ് ദ പവർ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിക്കുവാൻ നമ്മൾ എന്തുവാ, നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിക്കൂ എന്നുള്ള ചിന്ത നമ്മൾ എടുത്തു കളയണം. രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഹോളി സ്പിരിറ്റ്. പത്രോസും പൗലോസും ഒക്കെ പ്രസംഗിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉടനെ പറഞ്ഞു. അവരടുത്ത് അപ്പസ്തോല പ്രവൃത്തികൾ 19 വരുമ്പോൾ അവിടെ എഫേസ്യസ് സഭയോട് പൗലോസ് ചോദിക്കുന്നുണ്ട്. 19:1-2 അപ്പോളോസ് കൊറിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫേസ്യസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ അപ്പസ്തോലന്മാർ ദൈവവചനം പറഞ്ഞ് ജനങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇമ്മീഡിയറ്റ്, ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവർ ജനങ്ങളോട് പറയുകയായിരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ സ്നാനത്തിന് നിങ്ങൾ, സ്നാനത്തിന്റെ കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അവൻ വെള്ളത്തിൽ നിന്ന് വന്ന ഉടനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അങ്ങനെ അവൻ പരസ്യ ശുശ്രൂഷ അവൻ തുടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ഉത്സാഹത്തിന് വേണ്ടി പറയുകയാണ്, ഡോണ്ട് വെയിറ്റ്. അതാണ് കർത്താവ് എന്നെ ഉത്സാഹിപ്പിച്ചത്. ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഇക്കാലങ്ങളിൽ ഞാൻ ദൈവത്തോട് അധികമായി ചോദിക്കുന്നു, ദൈവമേ, നിന്റെ കാര്യങ്ങളിൽ ഭൂമിയിൽ ചെല്ലുവാൻ എനിക്ക് വേണ്ടത് നിന്റെ ശക്തിയാണ്. അതിനെ, ആ പരിശുദ്ധാത്മാവിനെ ഞാൻ പലപ്പോഴും ഒരു കോർണറിലിരുത്തി, അല്ലെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിലൊക്കെ വരുന്നുണ്ട്, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് വേണം, പാട്ടിൽ വരുന്നുണ്ട്, എങ്കിലും ആത്മാർത്ഥമായ ഹൃദയത്തിൽ ഈ ശക്തി കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ വരണം. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആ ഇൻഫില്ലിങ്, ആ നിറവ് നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഉത്സാഹിപ്പിക്കുന്നു നിങ്ങളെ, പ്രിയപ്പെട്ടവരെ, വി നീഡ് ദ ഹോളി സ്പിരിറ്റ് പവർ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് പരാജയമായിരിക്കും എന്നാണ് എനിക്ക് എന്നോടും എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇതിന് വരാൻ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറയാട്ടെ. ഒന്നാമതായിട്ട്, ഈ ലോകത്തിൽ ഒത്തിരി വ്യാജമായ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ലോട്ട്സ് ഓഫ് കൗണ്ടർഫീറ്റ്, വളരെ വ്യാജമായ കാര്യങ്ങൾ നടക്കുന്നതുള്ളതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഓ ഇതൊന്നും ശരിയല്ല. വ്യാജമായ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്യഭാഷകളും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, ആ ഇത് ശരിയല്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ല എന്നുള്ളൊരു വ്യാജമായ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കാറുണ്ട്. അത് തെറ്റാണ്, അങ്ങനെയില്ല. പരിശുദ്ധാത്മാവ് ഒരു ത്രിയേക ദൈവത്തിലൊരു പാട്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുവാൻ, അത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദാനമാണ്. അത് നമുക്ക് ലഭിക്കുവാൻ, തരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ലോകത്തിൽ പല പരിശുദ്ധാത്മാവിൻ്റെ വ്യാജ കാര്യങ്ങൾ നടക്കുന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ആഗ്രഹിക്കരുത് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. വി ഷുഡ് പ്രേ ഫോർ ഇറ്റ്. നമ്മൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. കൗണ്ടർ ഫീറ്റ് ഉള്ളത് കൊണ്ട് യഥാർത്ഥമായ ഒന്നുള്ളത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിക്കണം. പിന്നെ നമ്മുടെ ഒരു ചിന്ത, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, എന്തിനാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യം, ഞാനിവിടെ വന്ന് പ്രസംഗിക്കുന്നില്ല, ഞാനൊരു പക്ഷേ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാൻ ഓഫീസ് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്കെന്തിനാ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം? അത് പാടില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ഉടനെ പുൽപ്പിറ്റി വന്ന് പ്രസംഗിക്കുന്ന ഒരു ശക്തി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ നേടുമ്പോൾ ഉടനെ നമ്മൾ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാക്കും, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത. അപ്പം ഞാനതും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് എനിക്ക് വേണ്ട, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വേണ്ട എന്ന് പറയരുത്. നമുക്കത് വേണം. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും, ഒരു നല്ല അമ്മയാകാനും നല്ല അപ്പനാകാനും നല്ല മകനാകാനും മകളാകാനും നല്ല ഓഫീസ് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാകാനും ആത്മാവിനെ കൂടാതെ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ട. ഞാൻ ഒരു പരസ്യ ശുശ്രൂഷ ചെയ്യുന്നില്ല, ഒരു പരസ്യ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കരുത് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് തെറ്റാണ്. കാരണം ദൈവം പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച, നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചല്ലോ, ഇനി എന്തിനാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ്, ഒരു ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനം ആ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പരിശുദ്ധാത്മാവ് എന്ന ശക്തി നിങ്ങൾക്ക് ലഭിക്കും, അതിനുശേഷം യുഗോ, അതിനുശേഷമേ നിങ്ങൾ പോകുക എന്ന് ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞതാണ്, യേശു പറഞ്ഞത്. അതുകൊണ്ടാണ്, കാരണം അവർക്ക് വീണ്ടും ജനിച്ച വ്യക്തികളായിരുന്നു പത്രോസും യോഹന്നാനൊക്കെ, പക്ഷേ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ അവർക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് അവരുണ്ട്, അവരോട് പറഞ്ഞു, യു വെയിറ്റ്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. അടുത്തതായി നമ്മൾ ചിന്തിക്കും, ഓ ഈ ശക്തി സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനല്ല, എനിക്കെന്ത് യോഗ്യതയാണുള്ളത്, അത് ഞാനിപ്പോഴും ശരിയായിട്ടില്ല, ഞാനിപ്പോൾ കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് നോട്ട് വർത്തി എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, യുവർ അൺവർത്തിനെസ് is the quality that God looks for. ഇനി ഇത് സ്വീകരിക്കുവാൻ, ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുവാൻ യോഗ്യനല്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ യു ആർ യോഗ്യൻ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ദാനങ്ങളൊക്കെ ഫ്രീയാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ യോഗ്യനല്ല എന്നുള്ള ചിന്തയിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ തള്ളിക്കളയരുത്. നമ്മൾ യോഗ്യന്മാരാണ്. എന്താണ് നമ്മുടെ യോഗ്യത? യേശു തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. നമ്മുടെ പാപങ്ങളെ ദൈവം ഫ്രീ ആയിട്ട്, ഫ്രീ ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ, ഫ്രീ എന്നുള്ള രക്ഷ നമുക്ക് ദൈവം തന്നു. ആ രക്ഷ തന്നിട്ടുള്ള എല്ലാവർക്കും ദൈവം ഫ്രീ ആയിട്ട് തരാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള വ്യക്തി പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വി ആർ നോട്ട് അൺവർത്തി, നമ്മൾ യോഗ്യരല്ല എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയരുത്. കാരണം നമ്മുടെ യോഗ്യതയല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ഒരുക്കമാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ, നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ള ഒരുക്കമാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുക, ഒരുങ്ങിയിരിക്കുക, അപ്പോൾ പരിശുദ്ധാത്മാവ് വരും. അപ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുക. അതിന് നമ്മൾ അൺവർത്തിയാണെന്ന് തോന്നി നമ്മൾ ഒരുങ്ങാതിരിക്കരുത്. അതുപോലെ തന്നെ ഞാനിപ്പം പറഞ്ഞത്, സൂചിപ്പിച്ചതുപോലെ ഇറ്റ് ഈസ് ഫ്രീ. ഇത് ഫ്രീയാണ്. ഇത് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഹോളി സ്പിരിറ്റ്. വി കനോട്ട് ഏൺ ഹോളി സ്പിരിറ്റ് ബൈ അവർ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്. അത് ദൈവത്തിൻ്റെ ഫ്രീയാണ്. പക്ഷെ ഒരുങ്ങാൻ നമ്മൾ ചിലപ്പോൾ ഫാസ്റ്റിങ്ങും പ്രേയിങ്ങും ഒക്കെ നടത്തിയെന്ന് വരും ഒരുക്കത്തിന്. പക്ഷെ നമ്മൾ ഫാസ്റ്റിങ്ങും ഉപവാസവും പ്രാർത്ഥനയും ചെയ്തതുകൊണ്ട് നൗ ഐ ഡിസേർവ് ഹോളി സ്പിരിറ്റ്, എനിക്ക് പരിശുദ്ധാത്മാവ് ദൈവം തരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കരുത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ പ്രിപ്പറേഷൻ. ഉപവാസവും പ്രാർത്ഥനയും അതിനുള്ള ഒരുക്കമാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടും ഞാൻ ഉപവസിച്ചതുകൊണ്ടും ദൈവം എനിക്ക് പരിശുദ്ധാത്മാവ്, പലപ്പോഴും അങ്ങനെ ഒരു വ്യാജ ചിന്തകളിലാണ് പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാൻ നമുക്ക് സാധിക്കാത്തത്. കാരണം ഓ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഓക്കെ വി ആർ ഗോയിങ് ടു ഫാസ്റ്റ്. നോ, യു ഫാസ്റ്റ് ബിക്കോസ് യു വാണ്ട് ടു പ്രിപ്പയർ ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തെ, ആത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മൾ ഫാസ്റ്റും ഉപവാസവും പ്രാർത്ഥനയും എടുക്കും. അടുത്തതായി ഒരു പ്രധാന കാര്യമാണ്, നമ്മൾ ദൈവത്തെ, ദൈവം നല്ലവനായൊരു ദൈവമാണെന്ന് പലപ്പോഴും വിശ്വസിക്കുന്നില്ല. വി ഡോണ്ട് ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ്. എല്ലാ നല്ല ദാനങ്ങളും എവിടെ നിന്ന് വരുന്നു? വെളിച്ചത്തിൻ്റെ വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്ന് വരുന്നു. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം എടുക്കും. അതിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ വായിക്കാം. യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ദോഷികളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങൾ മാത്രം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലവനായ ഒരു സ്വർഗീയ പിതാവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ അൺബിലീഫ്, നമ്മുടെ അവിശ്വാസം നമ്മൾ മാറ്റണം. കാരണം ദൈവം ഒരു നല്ല ദൈവമാണ്. ആ നല്ല ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, ബിലീവ്, വിശ്വസിക്കുക, എൻ്റെ ദൈവം നല്ല ദൈവമാണ്. അത് ദൈവം നല്ല ദാനങ്ങളെ തരുവാൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള നല്ല ദാനത്തെ നമുക്ക് തരുവാൻ ദൈവം ദയാലുവാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ശക്തനാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നല്ല, ഏറ്റവും നല്ലത് കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതൊരു പ്രധാന കാര്യമാണ്. യേശു അല്ലെങ്കിൽ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരുവാൻ ദൈവം അധികമായി അധികമായി ആഗ്രഹിക്കുന്നു. ഓൺലി തിങ് ഈസ് ദാറ്റ് വി നീഡ് ടു ആസ്ക്. നമ്മൾ ചോദിക്കുക, ദൈവം നമുക്ക് തരും. കാരണം ദൈവം നന്മയുള്ളവനാണ്, ദൈവം നല്ലവനാണ്.
അതുപോലെ തന്നെ പ്രധാനമായ ഒരു കാര്യം, ഇതാ എന്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തിയ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ട ഒരു കാര്യം, യു നീഡ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ദാഹം നമ്മുടെ ജീവിതത്തിൽ വേണം. യു നീഡ് ടു തേസ്റ്റ്. ഒരു ദാഹിച്ചിരിക്കുമ്പോൾ നമുക്ക് വെള്ളം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നമുക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവിതത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിരിക്കാൻ ആത്മാവ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുക യേശു പറയാണ്,
ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്ക് വരിക, എന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും, അത് നിങ്ങളുടെ ദാഹത്തെ തീർക്കും. ഇത് പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനത്തെ കുറിച്ച് ആണ് യേശു പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, വൺ ഓഫ് ദ പ്രൈമറി തിങ് ദാറ്റ് യു നീഡ് ടു ഹാവ് ദ തേർസ്റ്റ്, ഹങ്കർ, അതിനുവേണ്ടിയുള്ള ദാഹം നമ്മുടെ ജീവിതത്തിൽ വേണം. അതർവൈസ് യു വിൽ നെവർ ഗെറ്റ് ഇറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ആ ദാഹം, ആ ആദമ്യമായ ആഗ്രഹം, ഐ വാണ്ട് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ മുമ്പ് കേട്ടതുപോലെ അവൻ മുട്ടി, എപ്പോഴും മുട്ടി, ആ സഹോദരന് കൊടുക്കാൻ എനിക്ക് ഇല്ല, എൻ്റെ കയ്യിൽ ഇല്ല, എനിക്ക് വേണമെന്ന് മുട്ടിയതുപോലെ നമ്മൾ ദൈവത്തോട് ഉള്ള ഒരു ദാഹത്തിൽ ദൈവത്തോട് ചോദിച്ചാൽ, വി നീഡ് അറ്റ് ഹങ്കർ. ആ ഒരു ഹങ്കർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഓ ചിന്തിക്കുക, യേശു ശിഷ്യന്മാരോട് ജെറുസലേമിൽ കാത്തിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം എത്ര ദിവസം കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എത്ര ദിവസം കാത്തിരിക്കണമെന്ന് യേശു അവരോട് പറഞ്ഞില്ല പരിശുദ്ധാത്മ പ്രാപിക്കാൻ. 40 ദിവസം കാത്തിരുന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും, പെന്തക്കോസ്ത് നാൾ വന്നു എന്നുണ്ടെങ്കിലും, അവരോട് നിങ്ങൾ ഒരുപക്ഷെ 41-ാമത്തെ ദിവസമായിരിക്കാം പരിശുദ്ധാത്മ അവരുടെ മേൽ വരുന്നത്, അല്ലെങ്കിൽ 50-ാമത്തെ ദിവസമായിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷേ അവർ ദാഹത്തോടെ കാത്തിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ദാഹം ആവശ്യമാണ്. അടുത്തതായി ഉള്ള ഒരു പ്രധാന കാര്യം, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു തലത്തിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം ദൈവത്തിന് സറണ്ടർ ചെയ്യാതെ, വിധേയപ്പെട്ട് കൊടുക്കാത്ത ഒരു ജീവിതം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ്. അതിന് നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളും ദൈവത്തിന് കൊടുക്കുവാൻ മനസ്സില്ലാതിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കരുത് പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുമില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സറണ്ടർ ചെയ്യണം. കാരണം ഹീ വിൽ കം ആൻഡ് പൊസസ് അസ്, ഹീ ഈസ് ഗോയിങ് ടു കൺട്രോൾ അസ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അനുസരണത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈൽഡ് ചെയ്യപ്പെടാത്ത, സറണ്ടർ ചെയ്യപ്പെടാത്ത, വിധേയപ്പെട്ട് കൊടുക്കാത്ത ഒരു ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരത്തില്ല. കാരണം വിധേയപ്പെട്ട് കൊടുക്കാൻ മനസ്സുള്ളവരുടെ ജീവിതത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമുക്കെന്തോ നേടുവാനുള്ള ഒരു റോങ് മോട്ടീവ്സോടുകൂടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളതിനെ ശ്രദ്ധിക്കണം. യാക്കോവിന്റെ ലേഖനത്തിൽ അതിന്റെ 4-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെടവേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ ധാരാളമായി യാചിക്കുന്നു, അത് പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ ശരിയാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹം പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ഞാൻ അൽബുക്കമേ മെഗാ പ്രീച്ചർ. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ഓ ഐ വാണ്ട് ദാറ്റ് എന്തുവാണ് രോഗങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു വ്യക്തിയായി മാറും, അല്ലെങ്കിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും. അല്ലല്ല, അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അത് ഭോഗങ്ങളിൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ നമ്മൾ ചെലവിടേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു പേരുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നതെങ്കിൽ, നോ, യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ആഗ്രഹം ഈ ലോകത്തിൽ നമ്മൾ ശക്തിയോടെ ദൈവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. യേശു പറഞ്ഞതുപോലെ ആ കാര്യസ്ഥൻ വരുമ്പോൾ അവൻ സകലത്തിലും നിങ്ങളെ വഴി നടത്തും. നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യവും നിങ്ങളോട് പറയുന്നില്ല, കാരണം നിങ്ങൾക്കത് വഹിക്കാൻ കഴിവില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാത്തിലും നടത്തിക്കും. നമ്മൾ അതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം. അതല്ലാതെ നമ്മൾ വൻ കാര്യങ്ങൾ ചെയ്യുവാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, കാരണം ദൈവസഭയിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ദൈവം ഗിഫ്റ്റുകളെ കൊടുക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ നേടിക്കൊണ്ട് ഉടനെ പ്രീച്ചറാകണമെന്നില്ല. പരിശുദ്ധാത്മാവിനെ നേടിക്കൊണ്ട് നമ്മൾ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന വ്യക്തിയാകണം മാറണമെന്നില്ല. ഒരുപക്ഷേ അതായത് കണ്ണെപ്പോഴും കണ്ണ് തന്നെയാണ്, കണ്ണെപ്പോഴും നാവായി മാറുന്നില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുകൊണ്ട് നാവായി മാറുന്നില്ല. ഒരുപക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു നല്ല അമ്മയാകാനും അപ്പനാകാനും നല്ല മകനാകാനും മകളാകാനും പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നത് എപ്പോഴും, ഓ ഐ വാണ്ട് ടു ബി എ മെഗാ പ്രീച്ചർ, ഐ വാണ്ട് ടു ബി എ ഹീലർ, വേൾഡ് ഫേമസ് ഹീലർ, അങ്ങനെ ആഗ്രഹിക്കരുത്. അത് നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അവസാനമായി വി നീഡ് ടു ബിലീവ്, നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്, വാഗ്ദാനമാണ്, അത് നമുക്ക് കിട്ടും. കാരണം എബ്രായക്കാരുടെ ലേഖനത്തിൽ വരുന്നുണ്ട്, വിശ്വാസം കൂടാതെ നമുക്കൊന്നും കിട്ടുന്നില്ല. എവ്രിതിങ് വി റിസീവ്, എല്ലാ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ പ്രോമിസുകളും നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ സോറി വിശ്വാസം കൂടാതെ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ കേസ് വിത്ത് ഹോളി സ്പിരിറ്റ് ഓൾസോ. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസം കൂടാതെ നമുക്കൊന്നും നേടുന്നില്ല. നമ്മൾ വിശ്വസിക്കണം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്, അത് നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ കാത്തിരിക്കുവാൻ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം ദൈവം നല്ല ദാനങ്ങളെ തന്ന് നമ്മളെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, നിങ്ങളുടെ ഉത്സാഹത്തിന് വേണ്ടി പറഞ്ഞത്, ഇന്നാളുകളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. അതല്ലാതെ നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാനുള്ള സാധിക്കത്തില്ല. ആ ഒരു അദമ്യമായ ആഗ്രഹത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, അതിന് നമ്മളൊരു യോഗത്തിനോ അല്ലെങ്കിൽ മീറ്റിങ്ങിനോ പോകണമെന്നില്ല. നമ്മുടെ വീട്ടിൽ രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ നിറയ്ക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.